ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അൾജീരിയ സന്ദർശനം പുരോഗമിക്കുന്നു. രണ്ടാം ദിനമായ ഇന്ന് അൾജീരിയൻ ഇന്ത്യ എക്കണോമിക് ഫോറത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 5G ടെലികോം സേവനങ്ങൾ ലഭ്യമാക്കിയതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. US ഇന്ത്യ തന്ത്രപ്രധാന സഹകരണ ഫോറത്തിന്റെ വാർഷിക ഉച്ചകോടി ഇന്ത്യ ലീഡർഷിപ്പ് സമ്മിറ്റിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപത്തിന്മേൽ കേരള നിയമസഭയിൽ ചർച്ച തുടരുന്നു. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ന്യൂസിലാന്റ് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അൾജീരിയ സന്ദർശനം പുരോഗമിക്കുന്നു. രണ്ടാം ദിവസമായ ഇന്ന് നിരവധി ഉഭയകക്ഷി ചർച്ചകളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. അൾജീരിയൻ സ്വാതന്ത്ര്യ സമരത്തിലെ പോരാളികളുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച മഖാം എച്ചാഹിദ് രക്തസാക്ഷി സ്മാരകം സന്ദർശിക്കുന്ന രാഷ്ട്രപതി മുർമു അവിടെ പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്യും. ആകാശവാണിക്ക് വേണ്ടി രാഷ്ട്രപതിയുടെ മാധ്യമ സംഘത്തിൽ നിന്നും മായുഷ AM.
അധിനിവേശത്തിനെതിരായ അൾജീരിയയുടെ പോരാട്ടത്തിന്റെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന മൌജാഹിദ് നാഷണൽ മ്യൂസിയവും രാഷ്ട്രപതി സന്ദർശിക്കും. തുടർന്ന് അൽ മൌറാഡിയ പാലസിൽ അൾജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മജിദ് തെബൂണുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചയും മറ്റ് അന്യ പ്രതിനിധി തല ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. വൈകുന്നേരത്തോടെ അൾജീരിയ ഇന്ത്യ എക്കണോമിക് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും.
ത്രിരാഷ്ട്ര ആഫ്രിക്കൻ സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി ബുധനാഴ്ച മൌറിറ്റാനിയ സന്ദർശിക്കും. തുടർന്ന് ഈ മാസം 17 മുതൽ 19 വരെയാണ് മലാവി സന്ദർശനം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അൾജീരിയൻ ഇന്ത്യ എക്കണോമിക് ഫോറത്തെ അഭിസംബോധന ചെയ്യും. ഇതിന്റെ പശ്ചാത്തലത്തിൽ അൾജീരിയയിലെ ഇന്ത്യൻ വംശജനായ വ്യവസായി ധ്രുവിൻ സോണി ആകാശവാണി വാർത്തകളോട്.
I've been living in this beautiful country for more than 10 years now, and in all my previous experience and endeavor in this country, this is the first ever biggest political visit from our Indian side, and really we are excited for a future outcome because there are so much fields vacant and there is a lot of vacuum that Spirit of India can fulfill for the Algeria to create and develop a very strong bilateral relationship.
ഉയർന്ന നിലവാരമുള്ള ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഉൽപ്പന്നങ്ങളുടെ വികസനത്തിന് സഹായകമാകുന്ന ലോകോത്തര നിലവാരമുള്ള ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ വികസിപ്പിച്ചെടുത്തതായി റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. ലോകത്തിലെ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ ആസ്ഥാനമായി രാജ്യം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന RBI@90 ഉന്നതതല സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു RBI ഗവർണർ. കഴിഞ്ഞ 22 മാസങ്ങൾക്കിടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 5G ടെലികോം സേവനങ്ങൾ ലഭ്യമാക്കിയതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ന്യൂഡൽഹിയിൽ നടന്ന 5th ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സിംബോസിയത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, സ്മാർട്ട് സിറ്റികൾ, ഓപ്പൺ സോഴ്സ് സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ ഭാവി നമ്മുടെ രാജ്യം രൂപപ്പെടുത്തുകയാണെന്നും ശ്രീ സിന്ധ്യ അഭിപ്രായപ്പെട്ടു.
Not as representatives of our nations alone, but as architects of a shared technological future. The wonders of 5G, the brilliance of artificial intelligence. By bringing together luminaries from across this globe, this symposium enables us to craft the standards that will ensure innovation will thrive, not in isolation, but in harmony.
5G ടെലികോം സേവനത്തിലൂടെ 2040 രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിലേക്ക് 450 ദശലക്ഷം US ഡോളറിന്റെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. വയനാട് പുനരധിവാസവും കേന്ദ്ര സഹായം ഉറപ്പുവരുത്തുന്നതും സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യുന്നു. വയനാട് പുനരധിവാസത്തിൽ സഭാംഗങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നുവെന്ന സന്ദേശം കൈമാറാനുള്ള അവസരമാണിതെന്ന് ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷത്തു നിന്നും ടി സിദ്ദിഖാണ് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് ലഹരിമരുന്ന് കേസുകൾ വർദ്ധിച്ചു വരുന്നതും പിടിച്ചെടുക്കുന്ന ലഹരി വസ്തുക്കളുടെ അളവും ആശങ്കപ്പെടുത്തുന്നതായി മന്ത്രി MB രാജേഷ്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ തടയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കുട്ടികളിലെ ലഹരി ഉപയോഗം തിരിച്ചറിയുക, വിദ്യാലയങ്ങളിലും പരിസരങ്ങളിലും ലഹരി തടയുക എന്നീ ലക്ഷ്യങ്ങളോടെ വാർഷിക പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. അന്തരിച്ച പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റയ്ക്ക് കേരള നിയമസഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വ്യവസായിക രംഗത്ത് സാമൂഹിക കാഴ്ചപ്പാടിന്റെ പുത്തൻ ഭാഷ്യം സൃഷ്ടിച്ച വ്യക്തിത്വമായിരുന്നു രത്തൻ ടാറ്റ എന്ന് സ്പീക്കർ AN ശംസീർ അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ന് ലോക നിലവാര ദിനം. ഉപഭോക്താക്കൾ, റെഗുലേറ്റർമാർ, വ്യവസായം എന്നിവയിൽ നിലവാരം നിശ്ചയിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ഒക്ടോബർ 14 ലോക നിലവാര ദിനമായി ആചരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ സ്റ്റാൻഡർഡൈസേഷനിൽ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. US ഇന്ത്യ തന്ത്രപ്രധാന സഹകരണ ഫോറത്തിന്റെ വാർഷിക ഉച്ചകോടി ഇന്ത്യ ലീഡർഷിപ്പ് സമ്മിറ്റ് 2024 ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. സെമി കണ്ടക്ടർ മേഖലയിലെ നിക്ഷേപം, ഉഭയകക്ഷി വ്യാപാരം, നിർമ്മിത ബുദ്ധി, പുതുതലമുറ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ ഉച്ചകോടി ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ US സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് ഇന്ത്യ ലീഡർഷിപ്പ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ന്യൂസിലാന്റ് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും. മത്സരത്തിൽ പാകിസ്ഥാൻ വിജയിച്ചാൽ ഇന്ത്യ സെമിയിൽ പ്രവേശിക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ 9 runs ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ഓസ്ട്രേലിയ സെമി ഫൈനൽ ഉറപ്പിച്ചിരുന്നു. 4th ഹോക്കി ഇന്ത്യ സീനിയർ വുമൺ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ദേശീയ ചാമ്പ്യൻഷിപ്പിന് ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ ഇന്ന് തുടക്കമാകും. ഈ മാസം 21 വരെ നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റിൽ 4 pools 12 ടീമുകൾ പങ്കെടുക്കും. കസാഖിസ്ഥാനിലെ അൽമാട്ടിയിൽ നടക്കുന്ന അൽമാട്ടി ഓപ്പൺ പുരുഷ ഡബിൾസ് ടെന്നീസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. യുകി ഫാംബ്രി, ഋത്വിക് ചൌധരി ബൊല്ലിപ്പള്ളി, അർജുൻ കാണ്ടെ എന്നിവരാണ് ഇന്ന് മത്സരിക്കുന്നത്. യുകിയും ഫ്രഞ്ച് കൂട്ടാളി അൽബാനോ ഒലിവെറ്റിയും ഇന്ന് ജർമ്മൻ താരങ്ങളുമായി ഏറ്റുമുട്ടും. 149th ഇന്റർ പാർലമെന്റ് യൂണിയൻ അസംബ്ലിക്ക് ജനീവയിൽ തുടക്കം. അസംബ്ലിയിൽ ഇന്ത്യൻ സംഘത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് നയിക്കുന്നത്. ജനീവയിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം ഇന്ന് സംവദിക്കും. മറ്റു രാജ്യങ്ങളിലെ നിയമനിർമ്മാണ സഭാധ്യക്ഷന്മാരുമായും ശ്രീ ഓം ബിർള കൂടിക്കാഴ്ചകൾ നടത്തും. ഈ മാസം 17 വരെയാണ് യോഗം. ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രഭരണ പ്രദേശത്തെ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിനും കൈയേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിനും സർക്കാർ നിർദ്ദേശം നൽകി. ഡിവിഷണൽ കമ്മീഷണർമാർക്കും ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കുമാണ് അതിർത്തി നിർണ്ണയിക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. എല്ലാ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രങ്ങളുടെയും വിശദമായ വിവരങ്ങൾ ശേഖരിച്ച് സാംസ്കാരിക വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇത് സംബന്ധിച്ച് ജമ്മുകാശ്മീർ ചീഫ് സെക്രട്ടറി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് രാവിലെ ഡൽഹിയിലേക്ക് തിരിച്ചുവിട്ടു. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. ഇതുവരെ നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. മുംബൈയിൽ നിന്ന് മസ്കറ്റിലേക്കും ജിദ്ദയിലേക്കും സർവീസ് നടത്തുന്ന ഇൻഡിഗോ വിമാനങ്ങൾക്കും സമാനമായ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. അതിനിടെ മുംബൈ ഹൌറ ട്രെയിനിൽ സ്ഫോടനം നടത്തുമെന്ന ഭീഷണിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലും സംശയാസ്പദമായ വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശം എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടകയുടെ തീരപ്രദേശങ്ങളിലും തെക്കൻ ഉൾപ്രദേശങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പിന്മാറിയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മാഹി തീരം, തെക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി 4 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാനിലേക്ക് പുറപ്പെട്ടു. ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിലുള്ള സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സഹകരണത്തിന്റെ പുതിയ വഴികൾ തേടുകയുമാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജനറൽ ദ്വിവേദി ജപ്പാനിലെ മുതിർന്ന സൈനിക നേതൃത്വവുമായി ഇച്ചുഗയയിലെ പ്രതിരോധ മേഖലയിൽ കൂടിക്കാഴ്ച നടത്തും. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിൽ വിഗ്രഹ നിമജ്ജനത്തിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 30 പേരെ കസ്റ്റഡിയിലെടുത്തു. ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അൾജീരിയ സന്ദർശനം പുരോഗമിക്കുന്നു. 2nd ഇന്ന് അൾജീരിയൻ ഇന്ത്യ എക്കണോമിക് ഫോറത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 5G ടെലികോം സേവനങ്ങൾ ലഭ്യമാക്കിയതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. US ഇന്ത്യ തന്ത്രപ്രധാന സഹകരണ ഫോറത്തിന്റെ വാർഷിക ഉച്ചകോടി ഇന്ത്യ ലീഡർഷിപ്പ് സമ്മിറ്റിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപത്തിന്മേൽ കേരള നിയമസഭയിൽ ചർച്ച തുടരുന്നു. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ന്യൂസിലാന്റ് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.